ആകട്ടെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആപ്പം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷകളിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. വിനോദിനോട് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ട് നാൾ രാജ്യവും ശക്തിയും മഹത്വവും നീക്കുന്നതിനുള്ളതാകുന്നു. അമ്മേ നടന്നു മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകൾ വാഴ്ത്തിട്ടോൾ നീ ആവുന്നു. എന്റെ വിജയഫലമായ നമ്മുടെ കർത്താവ് യേശുശിയ വാഴ്ത്തിപ്പെട്ടവനാവുന്നു. ശുദ്ധമുള്ള എന്നെ ഓർത്തു പറയുമേ, തമ്പുരാന്റെ അമ്മേ, പാപികളാടിയങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. അമ്മേ ദൈവമായ കർത്താവേ, കൃപയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അനുഗ്രഹമായി ഒന്ന് ചേരുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിച്ചു. ദൈവമേ പുതിയൊരാഴ്ചയിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നു. നോമ്പിന്റെ അനുഭവത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നു. ഞങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരണമേ. സത്യാനുതാപത്തോടെ അവിടുത്തെ ക്രൂശിലേക്ക് നോക്കി ഉയർപ്പിന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിപ്പാൻ ഞങ്ങളെ അവിടെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഒക്കെയും ദൈവമേ ആ ക്രൂശിന്റെ സത്യവെളിച്ചത്തിലേക്ക് ഞങ്ങളെ നയിപ്പാൻ തക്കവണ്ണം പര്യാപ്തമാകണമേ. ഞങ്ങളുടെ തെറ്റുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. നിന്റെ ഭാവം എത്ര കടും ചുവപ്പായിരുന്നാലും വെണ്മയും വിശുദ്ധിയും ഉള്ളതാക്കി തീർക്കാമെന്ന് അടുത്തിട്ടുള്ള നാഥ, നീ ഞങ്ങളെ കഴുകണമേ. ഞങ്ങളെ വിശുദ്ധിയുള്ളവരാക്കണമേ. അവിടുത്തോട്ടുള്ള ഓഫീസുകാരായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും നിന്നോട് ചേർന്ന് ജീവൻ നയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് പ്രാപ്തി നൽകണമേ. കുടുംബമായ തിരുസിന്റെ തിരുത്തരുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, വാഴ്ത്തണമേ. ഞങ്ങളുടെ ശുശ്രൂഷ അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ തരുന്നു. തിരുനാമ മഹത്വത്തിന് വേണ്ടി ആയിത്തീരുവാൻ സ്വർഗം സഹായിക്കണമേ. അവിടെ ആയതിനു വേണ്ടി അധ്വാനിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപ കൊണ്ടും നിന്റെ അനുഗ്രഹം കൊണ്ടും നന്മ കൊണ്ടവരെ നിറക്കണമേ. ഞങ്ങളായിരിക്കുന്നത് പോലെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളാകെ ഉണ്ടെന്നത് പോലെ നീ ആക്കി തീർക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി സന്ധ്യ സന്തോഷത്തിന്റെയും ദൈവമാത്മ നിറവിന്റെയും സന്ധ്യയായി തീരുവാൻ ഞങ്ങളോട് സഹായിക്കണമേ. ഞങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ആത്മീക ജീവിതത്തെ കൂടുതൽ നിറവുള്ളതാക്കി തീരുവാൻ ഞങ്ങളോട് സഹായിക്കണമേ. ഞങ്ങളുടെ ആത്മീയ ജീവിതം ശുഷ്കവും വിലഹീനവും മാറുന്നു. അവിടുത്തെ കൃപ കൊണ്ട് ദൈവമേ അത് നിറവുള്ളതായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ. തിരുവചനത്തിന്റെ അത്ഭുത രഹസ്യങ്ങളെ കാണുവാൻ തക്കൊണ്ട് ഞങ്ങളുടെ മനോനയനങ്ങളെ നീ അവിടെ പ്രകാശിപ്പിക്കണമേ. വിജ്ഞാനികളായിരുന്ന സ്നേഹന്മാരെ പരിശുദ്ധന്മാരെ അയച്ച് ജ്ഞാനികളാക്കി പ്രകാരം ദൈവമേ അവിടുത്തെ ആത്മാവിനെ അയച്ച് ഞങ്ങളെ ജ്ഞാനികളാക്കി തീർക്കണമേ. ദൈവമേ അവിടുത്തെ ദൂത് പറന്നു കൊടുക്കുവാൻ തക്കൊണ്ട് അടിയനെ സഹായിക്കണമേ. ബലഹീനത കണക്കിടരുതേ. അവിടുത്തെ ക്രൂശിന്റെ മറവിൽ ഞങ്ങളെ നിർത്തണമേ. അടുത്ത മുറി പ്രസ്ഥാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധ നിലകളിൽ അതിന് നേതൃത്വം നൽകുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപയിൽ താങ്ങണമേ. അവിടെയായി പ്രവർത്തിക്കുന്ന എല്ലാ യൂണിറ്റുകളെയും ഓർക്കുന്നു. നേരടിയിൽ പ്രയാസപ്പെടുന്നവരെ ഓർക്കുന്നു. രോഗത്തിലും ക്ഷീണത്തിലുമായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മനസ്സമാധാനമില്ലാത്ത ഭവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങൾ ദൈവമേ അവിടുത്തെ സാന്നിധ്യത്തിന്റെ നിറവുള്ളവരായി തീരുവാൻ ദൈവമേ ആക്കണമേ. മാതൃകയുള്ള കുടുംബമായി മലമേൽ ശോഭിക്കപ്പെട്ട വിളക്ക് പോലെ ശോഭിപ്പാൻ തക്കൊണ്ട് ദൈവമേ സഹായിക്കണമേ. ഞങ്ങളായിരിക്കുന്ന മേഖലകൾ നിനക്ക് വേണ്ടി ജീവിപ്പാനും പ്രവർത്തിപ്പാനും ഞങ്ങളോട് സഹായിക്കണമേ. ഇന്നത്തെ സന്ധ്യ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ അനുഗ്രഹത്തോടെ ഉൾക്കൊള്ളുവാൻ സ്വർഗം സഹായിക്കണമേ. അല്പസമയം അവിടുത്തെ ശ്രേഷ്ഠ സന്നിധിയിലാവുന്നു. നീ അവിടെ ഞങ്ങളോട് ഇടപെടണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും നാളും സ്തുതിപ്പാനായിട്ട് തന്നെ. അമ്മേ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വീണ്ടും ഒരാഴ്ച കൂടെ നമ്മുടെ ജീവിതത്തിൽ ജീവിതം തന്നു. അനുഗ്രഹമായ ദിവസത്തിൽ ചെലവഴിപ്പാൻ സ്വർഗം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് സൗണ്ടിൻ്റെതായ ഒരിച്ചിരി പ്രശ്നമുണ്ട്. ത്രോട്ട് ഇൻഫെക്ഷൻ ആണ്. ചുമ്മാ ഒത്തിരി ഒത്തിരിയാണെങ്കിൽ ഞാൻ ഇടയ്ക്ക് നേരത്തെ നിർത്തും, ഇല്ലെങ്കിൽ അത് ഇരിക്കുന്ന പോലെ തന്നെ പോകും. സ്വല്പം ബുദ്ധിമുട്ടുണ്ട്, എന്നാലും ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച വെളിപാട് പുസ്തകത്തിന്റെ 9 അധ്യായമാണ് നമ്മൾ പഠിച്ചത്. 7, 8, 9 ഭാഗം നമ്മൾ തീർത്തു. 7 കാഹളങ്ങളിൽ 6 കാഹളങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടു. എട്ടാം അധ്യായത്തിൽ 4 കാഹളങ്ങളും 9 അധ്യായത്തിൽ 5 6 കാഹളങ്ങളുമാണ് നാം ചിന്തിച്ചത്. 4 ബാധകൾ, ആദ്യത്തെ 4 കാഹളങ്ങൾ പ്രകൃതിയെ ബാധിക്കുന്നവയായിരുന്നു. ഭൂമി, കടൽ, ശുദ്ധജലത്തിന്റെ ഉറവ, സൂര്യ, ചന്ദ്ര, നക്ഷത്രാദികൾ എന്നിവയായിരുന്നു ആദ്യത്തെ ബാധകൾ അഫക്ട് ചെയ്തത്. 5 6 കാഹളങ്ങൾ മനുഷ്യനെ നേരിട്ട് ബാധിക്കുന്നത് ആകുന്നു. തേൾ, വെട്ടുകിളി, തീവ്രമായ പീഡ, അപ്പോൾ മരണം സംഭവിക്കുന്നില്ല. നല്ല 6 കാഹളത്തിൽ അഗ്നി, സർപ്പ, കുതിരകൾ, അത് വാകൊണ്ടും വാലുകൊണ്ടും അത് ദോഷം ചെയ്യുവാൻ, മനുഷ്യന് അനർത്ഥം വരുത്തുവാൻ പര്യാപ്തമായിട്ടുള്ളതാണ്. അതിന്റെ വായിൽ നിന്ന് തീയും ഗന്ധകവും പുകയും പുറപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. മഹാമാരി മൂലം 1/3 ആളുകളും നശിച്ചുപോയി. കൊല്ലപ്പെടാതെ ശേഷിച്ചവർ ദൈവത്തിങ്കിലേക്ക് അനുദവിച്ച് തിരിച്ചു വന്നില്ല, അവർ അനുതാപപ്പെട്ടില്ല. മനുഷ്യന്റെ മനം മാറാത്ത അവസ്ഥയാണ്. വീണ്ടും ഫറവോന്റെ മനസ്സുപോലെ വീണ്ടും കഠിനപ്പെടുന്ന മനസ്സുകളെയാണ് നമുക്ക് അവിടെ കാണുന്നത്. വീണ്ടും 10 അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 7 മുദ്രകളിൽ 6 കഴിഞ്ഞു. 7 കലശങ്ങൾ, 7 കാഹളങ്ങൾ, 7 മുദ്രകൾ, ഇങ്ങനെ 7 വെച്ചുള്ള 3 ദർശനങ്ങളാണ് യോഹന്നാൻ ഉണ്ടാവുന്നത്. നേരത്തെ പഠിച്ച 6 മുദ്രയ്ക്ക് ശേഷവും 7 മുദ്രയ്ക്ക് ഇടയിലും 2 ചെറിയ ദർശനങ്ങൾ അവിടെ പറയുന്നുണ്ട്. സ്വർഗീയ സഭയും ഭൗമിക സഭയും കുറിച്ചുള്ള ദർശനമാണ്. സ്വർഗത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ സംഘമാണ് ഈ ഇടവേളകളിലെ ദർശനം. അതേപോലെ തന്നെ ആ മുദ്രകളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ആ ഒരു ഗ്യാപ്പ് പോലെ തന്നെ ഇവിടെയും 6 ഉം 7 ഉം കാഹളങ്ങൾക്കിടയിൽ ഒരു ഇടവേള അവിടെ കാണുന്നുണ്ട്. An interlude between the sounding of the 6th and 7th trumpets. The 6th trumpet has already sounded, but the 7th does not sound until Revelation 11:15. And in between there are terrible things. 11th അധ്യായം 15 വാക്യം വരെ, അപ്പോൾ ഈ ചാപ്റ്ററും 11th അധ്യായത്തിന്റെ പൗതി കൂടുതലും വരെയുള്ള ഭാഗങ്ങളിൽ ഒരു ഇടവേളയായിട്ടാണ് കാണുന്നത്. അവിടെ കാണുന്ന ദർശനം ഒരു ചെറുപുസ്തകം എഴുതിയ മാലാഖിയും 2 സാക്ഷികളുമാണ്. ഇവിടെ ലോകാന്ത്യത്തിൽ സഭയുടെ ദൗത്യം, അതിന്റെ സ്ഥിതി എന്തായിരിക്കും എന്ന് പഠിപ്പിക്കാനുള്ള മാർഗമായിട്ടാണ് യോഹന്നാൻ ഈ ദർശനങ്ങളെ ഉപയോഗിക്കുന്നത്. അവിടെ ലക്ഷ്യം സഭയ്ക്ക് മുന്നറിയിപ്പ് നൽകുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു 3 ദർശനങ്ങളാണ്, 7 വെച്ചുള്ള 3 ദർശനങ്ങളാണ് പറയുന്നത്. അടുത്ത ഒരു 7 ദർശനം വരുന്ന 7 കലശങ്ങളാണ്, പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഈ ഇടവേള കാണുന്നില്ല. 6 ഉം 7 ഉം ഇടയ്ക്ക് ഇടവേളയില്ല, കാരണം അത് മുന്നറിയിപ്പിനുള്ള സമയമെല്ലാം കഴിഞ്ഞു. എന്നാൽ ഇവിടെ പല മുന്നറിയിപ്പ് ജനത്തിന് കൊടുക്കുന്നുണ്ട്. ജനം തിരിച്ചു വരുവാനായിട്ടുള്ള അവസരമാണ് അതിന് ഓരോന്നും കൊടുക്കുന്നത്. പക്ഷെ ഇനി വരുമ്പോൾ അത് ന്യായവിധിയുടെ ഒരു സമയമാണ്, അതിന് ഇനിയും ഇടവേള കൊടുക്കുന്നില്ല. ദൈവകോപത്തിന്റെ കലശങ്ങൾ ഒഴിക്കുമ്പോഴേക്കും മാറ്റം വരാത്ത വിധം ലോകാന്ത്യം ആയിക്കഴിഞ്ഞു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ ഇടവേളയുണ്ട്, അടുത്തു വരുന്നതിന് ഇടവേളയില്ല, കാരണം അത് മനുഷ്യന് കൊടുക്കേണ്ട അവസരങ്ങളൊക്കെ ആവശ്യത്തിന് കൊടുത്തു, ഇനിയും അതിന്റെ ഒരു ആവശ്യമില്ല. 7 വീതമുള്ള ദർശനങ്ങളുടെ ഓരോ നിരയും കഴിയുമ്പോഴേക്കും ദൈവവും മനുഷ്യനും തിന്മയുടെ ശക്തിയും തമ്മിലുള്ള പോരാട്ടം കൂടുതൽ വ്യാപകവും ശക്തവുമായിട്ട് നാം കാണുന്നു. ഈ തീവ്രമായ പോരാട്ടത്തിൽ ആകുലചിത്തരായ വിശ്വാസികളെ ആശ്വസിപ്പിക്കുക, ഒരു പ്രത്യാശയിൽ ഉറപ്പിക്കുക, ധൈര്യം കൊടുക്കുക എന്നുള്ളതാണ് ഈ ഇടവേളയിലെ ദർശനത്തിന്റെ ഉദ്ദേശവും. അതിനു വേണ്ടിയിട്ടാണ് ഇത് അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. ഈ 2 ദർശനം ഉണ്ടായപ്പോൾ ചെറു പുസ്തകം എഴുതിയ മാലാഖിയും പിന്നെ 2 സാക്ഷികളുമായി ഇവിടെ ഇടയ്ക്കുള്ള ദർശനം, ഈ രണ്ട് ദർശനം യോഹന്നാൻ കാണുന്നത് ഭൂമിയിൽ നിന്നുകൊണ്ടാണ്. പത്താം അധ്യായത്തിൽ വായിക്കുന്ന ബലവാനായ മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ മേഘമുടുത്തും തലയിൽ ആകാശവില്ല് ധരിച്ചും മുഖം സൂര്യനെ പോലെയും കാൽ തീത്തൂൺ പോലെയും ഉള്ളവൻ എന്നാ വാക്യമാണ് ഞാൻ പറഞ്ഞത്. ദൈവത്തിന്റെ ശക്തി സൂചിപ്പിക്കുന്ന പ്രകാശധാരിയായ ഒരു മാലാഹ, ദൈവസന്നിധിയിൽ നിന്ന് നേരിട്ട് ഇറങ്ങി വന്ന മാലാഹ പീഡിപ്പിക്കപ്പെടുന്ന സഭയ്ക്ക് ഒരു സുപ്രധാന ദൂതുമാരിട്ടാണ് വരുന്നത്. അനന്തർ അനദർ ഏഞ്ചൽ, എ മൈറ്റി വൺ കമ്മിങ് ഡൗൺ ഔട്ട് ഓഫ് ഹെവൻ. ദ ഡിസ്ക്രിപ്റ്റീവ് ഫീച്ചർ ഓഫ് ദി ഏഞ്ചൽ ആർ കോമൺ സിംബൽസ് ഫോർ ഡിവൈൻ ഗ്ലോറി. ദ മൈറ്റി ഏഞ്ചൽ ഇൻ ദിസ് പാസേജ് is described in terms which show that he came straight from the presence of God and the risen Christ. He is clad in a cloud, and the clouds are the chariots of God. For God makes the clouds his chariot. നമുക്ക് വേദപുസ്തകത്തിൽ സാധാരണ നമ്മൾ കാണുന്ന ഒരു ഭാഗം 104 സങ്കീർത്തനം 3 വാക്യത്തിൽ പറയുന്നുണ്ട്. 104 സങ്കീർത്തനം 3, അവൻ തന്റെ മാളികളുടെ തുടാങ്ങളെ മേഘങ്ങളെ തന്റെ തേരാക്കി കാറ്റിൻ ചിറകിൽ സഞ്ചരിക്കുന്നു. മേഘങ്ങളെ തന്റെ തേരാക്കി കാറ്റിൻ മറവിൽ അവൻ സഞ്ചരിക്കുന്നു. ദാനിയേലിന്റെ പുസ്തകത്തിൽ ഇതുപോലെയുള്ള ദർശനം കാണുന്നുണ്ട്. 7:13 വാക്യം, അവൻ മേഘം ധരിച്ചിരിക്കുന്നു. ഇത് ബൈബിൾ ഉള്ളതാ. യുഗാന്ത്യത്തിന്റെ പ്രത്യേകതയാണ് മേഘം ധരിച്ച ദൂതൻ. ശേഷം 24:30 വാക്യം, അന്ത്യനാളുകളെ കുറിച്ച് കർത്താവ് പറയുമ്പോൾ 24:30 വാക്യം, അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലപിച്ചുകൊണ്ട് മനുഷ്യൻ ആകാശത്തിലെ മേഘങ്ങളിൽ മഹാശക്തിയോടും തേജസ്സോടും കൂടി വരുന്നത് കാണും. ഇത് യുഗാന്ത്യത്തിന്റെ പ്രത്യേകതയാണ് മേഘം ധരിച്ച ദൂതൻ എന്നുള്ളത് പ്രത്യേകം ഓർക്കണം. ഹി ഹാസ് എ റെയിൻബോ ഓൺ ഹിസ് ഹെഡ് ആൻഡ് ദ റെയിൻബോ ഈസ് പാർട്ട് ഓഫ് ദ ഗ്ലോറി ഓഫ് ദ ത്രോൺ ഓഫ് ഗോഡ്. അവൻ എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 1:28 വാക്യത്തിൽ പറയുന്നുണ്ട്, ഹി ഹാസ് എ റെയിൻബോ ഓൺ ഹിസ് ഹെഡ് ആൻഡ് റെയിൻബോ ഇസ് പാർട്ട് ഓഫ് ദ ഗ്ലോറി ഓഫ് ദ ത്രോൺ ഓഫ് ഗോഡ്. എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 1:28 വാക്യം അവിടെയും ഇതിന് സമാനമായ ഒരു ചിത്രമാണ്. അതിന്റെ ചുറ്റുമുള്ള പ്രകാശം മഴയുള്ള ദിവസത്തിൽ മേഘങ്ങളിൽ കാണുന്ന വില്ലിന്റെ കാഴ്ച പോലെ ആയിരുന്നു. യഹോവയുടെ മഹത്വത്തിന്റെ പ്രത്യക്ഷത ഇങ്ങനെയായിരുന്നു അവൻ കണ്ടത്. അത് കണ്ടിട്ട് അവൻ കവിണു വീണു സംസാരിക്കുന്ന ഒരുത്തിന്റെ ശബ്ദവും അവൻ കേട്ടു. ഞാൻ കേട്ടു. എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 1:28 വാക്യമാണ് ഞാൻ വായിച്ചത്. യഹോവയെ പറ്റി യോഹന്നാൻ നൽകുന്ന വിവരണവും എസ്കേൽ നൽകുന്ന വിവരണവും സാമ്യമുണ്ട്. എസ്കേൽ മഴവിലെ സിംഹാസനത്തിന് ചുറ്റുമാണ്. ഇവിടെ മാലാഹ തലയിൽ അണിഞ്ഞിരിക്കുന്നു. ഇവിടെ മാലാഹയുടെ തലയിലാണ് ഈ മഴവില്. എസ്കേൽ പ്രവാചകന്റെ പുസ്തകം സിംഹാസനത്തിന് ചുറ്റുമാണ് മഴവില് കാണുന്നത്. His face is as the sun, which is the description of the face of Jesus on the mount of transfiguration. മത്തായിയുടെ സുവിശേഷം 17:2 താബോർ മലയിൽ കർത്താവ് മുഖം കാണുന്നുണ്ട്. അവൻ അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. അങ്ങനെ കർത്താവിന്റെ മരൂപ സമയത്ത് കർത്താവിന്റെ മുഖം
ഓഫീസറുമാ കാണുന്നുണ്ട്. ഇവിടെ മാലാഖയുടെ മുഖവും സൂര്യനെ പോലെ പ്രകാശിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അവന്റെ കാലുകൾ അഗ്നി തൂണുകൾ പോലെ ആയിരുന്നു. ഇത് പുറപ്പാട് പുസ്തകത്തിലെ വ്യക്തമായ ഒരു സ്വാധീനം ഇവിടെയുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവുമായിട്ട് അവർ വഴി നടത്തി. സ്ത്രീയിൽ മക്കളുടെ മരുഭു യാത്രയിൽ ദൈവം കൊടുത്ത സംരക്ഷണവും അവരെ നയിക്കുകയും ചെയ്ത അഗ്നി തൂണും മേഘത്തൂണും മേഘസ്തംഭവും ഈ ഒരു ദർശനത്തിന്റെ ഈ ഒരു ചിത്രം യോഹന്നാന്റെ മനസ്സിലുണ്ട്. അതിന്റെ സ്വാധീനം ഇവിടെ കാണാനുണ്ട്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 19-ാമത്തെ വാക്യം 24:13 വീണ്ടും 24:21-22 ഇവിടെയൊക്കെ നമ്മളെ അഗ്നിത്തൂണും മേഘസ്തംഭവും ഒക്കെ കാണുന്നുണ്ട്. ഇസ്രയേൽ ജനത്തെ ദൈവം നടത്തിയത് അങ്ങനെയുള്ള ഒരനുഭവത്തിലാണ്. അപ്പോൾ ആ ഒരു വലിയ സ്വാധീനം യോഹന്നാന്റെ മനസ്സിലുണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് യോഹന്നാൻ ഇത് എഴുതുന്നത്. In his hand, the angel had a little roll unrolled and opened. മാലാഖിയുടെ കയ്യിൽ തുറന്ന ഒരു പുസ്തകം വഹിച്ചിരുന്നു. ആകാശവില്ല ധരിച്ച് മുഖം സൂര്യനെ പോലെയും കാൽ തീൽത്തൂണ് പോലെയും ആയിരുന്നു. അവന്റെ കയ്യിൽ തുറന്ന ഒരു പുസ്തകം ഉണ്ടായിരുന്നു. അവന്റെ വലങ്കാൽ സമുദ്രത്തിന്മേലും ഇടങ്കാൽ ഭൂമിമേലും വെച്ചിരുന്നു. ഇവിടെ മാലാഖയുടെ കയ്യിൽ ഒരു തുറന്ന പുസ്തകം കാണുന്നുണ്ട്. വെളിപാട് പുസ്തകത്തിന്റെ 5-ാം അധ്യായത്തിലും നമ്മളൊരു പുസ്തകം കാണുന്നുണ്ട്. 5-ാം അധ്യായം 1-ാമത്തെ വാക്യം അവിടെ മുദ്രയിട്ട പുസ്തകം. Here we can see an open roll. തുറന്നിരിക്കുന്നതിൽ നിന്നും അതിന്റെ ഉള്ളടക്കം താമസം വിന അറിയേണ്ടതാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് വെളിവാകപ്പെടേണ്ടതാണ്. തുറന്നിരിക്കുന്ന പുസ്തകം എന്ന് പറയുമ്പോൾ അതിന്റെ ഉള്ളടക്കം എത്രയും പെട്ടെന്ന് ലോകത്ത് വെളിവായി വരും. An angel has one foot on the sea and one on the land. This shows his size and power. For sea and land stand for the sum total of the universe. It also shows that the power of God stands as firm on the sea as it does on the land. ദൈവത്തിന്റെ സർവാധിപത്യം അത് യൂണിവേഴ്സിന്റെ മുകളിൽ യൂണിവേഴ്സിൽ മുഴുവനായിട്ടുണ്ട് എന്നുള്ളത് കാണിക്കുവാനായിട്ടാണ് അവന്റെ ഒരു കാല് സമുദ്രത്തിന്മേലും മറ്റേ കാല് ഭൂമിയിന്മേലും വെച്ച് എന്ന് പറയുന്നത്. കരയിന്മേലും കടലിന്മേലും മാലാഖിക്കുള്ള അധികാരത്തിന്റെ പ്രതീകമായിട്ടാണ് അവയിന്മേൽ കാല് വെക്കുന്നത്. ഇനിയും സാത്താന് അവകാശവാദമോ അധികാരമോ ഇല്ല. അത് ദൂതിന്റെ പ്രാധാന്യത്തെയും അതിന്റെ സാർവലൗകികതയും ഒക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. ദൂതിന്റെ പ്രാധാന്യമാണ്. അപ്പോൾ ഈ ദൂതന് ഉള്ള അധികാരമാണ് ഈ യൂണിവേഴ്സിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു പിക്ചറായിട്ട് നമുക്ക് അതിനെ വിവക്ഷിക്കുവാനായിട്ട് നോക്കും. കിടങ്കാൽ ഭൂമി വേണ്ടി സിംഹം അലറും പോലെ അത്യുച്ഛത്തിൽ ആർത്തു. ആർത്തപ്പോൾ 7 ഇടിയും നാദവും മുഴക്കി. 7 ഇടിനാദം മുഴക്കിയപ്പോൾ ഞാൻ എഴുതുവാൻ സ്ഥാപിച്ചു. എന്നാൽ 7 ഇടി മുഴക്കിയത് എഴുതാതെ മുദ്രയിട്ടേക്ക എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു. His voice was as the roar of a lion, which is often used as a simile of the voice of God. The Lord roars from Zion and utters his voice from Jerusalem. യോവേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 16, ഹോശേയ 11:10, ആമോസ് 3:8, ഇവിടെയൊക്കെ ഈ ദൈവത്തിന്റെ ശബ്ദത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. മാലാഖ സിംഹത്തെ പോലെ അത്യുച്ഛത്തിൽ ആർത്തപ്പോൾ 7 ഇടിനാദം മുഴങ്ങി. ഇടിനാദമുണ്ടായതിനെ പറ്റി എഴുതുവാൻ യോഹന്നാൻ ഭാവിച്ചെങ്കിലും സ്വർഗത്തിൽ നിന്നുള്ള ഒരു ശബ്ദം അത് വിലക്കി. സിംഹം പോലെ എന്നുള്ളത് യഹോവിറ്റ് പറയുമ്പോൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. നാച്ചുറലി വെൻ ദ സീർ സീസ് ദ ഓപ്പൺ റോൾ ആൻഡ് ഹിയേഴ്സ് ഏഞ്ചൽസ് വോയിസ് ഹി പ്രിപ്പേഴ്സ് ടു മേക്ക് എ റെക്കോർഡ് ഓഫ് ഇറ്റ്. ബട്ട് ഹിയർ ഹി ഈസ് ഓർഡേർഡ് നോട്ട് ടു ഡു സോ. ദാറ്റ് ഈസ് ടു സേ ഹി ഈസ് ബീങ് ഗിവൺ എ റെവലേഷൻ വിച്ച് അറ്റ് ദ മോമെന്റ് ഹി ഈസ് നോട്ട് ടു പാസ് ഓൺ. We get exactly the same idea when Paul tells us that he was caught up to the third heaven and heard things that he cannot be told, which man may not utter. രണ്ട് കൊരിന്ത്യർ 12-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ ഇവിടെ പൗലോസ്ലീഹ കാണുന്ന ഒരു ചിത്രം കാണുന്നുണ്ട്. ആ മനുഷ്യൻ പരദീസിയോളം എടുക്കപ്പെട്ടു, ശരീരത്തോടെയോ ശരീരം കൂടാതെയോ ഞാൻ അറിയുന്നില്ല. ഒന്ന് ഞാൻ അറിയുന്നു, മനുഷ്യന് ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. യഹോവയെ പറ്റി പറയുമ്പോൾ ഇതുപോലെയുള്ള സിംഹം പോലെ എന്നുള്ള വാക്കുണ്ട്, ഉച്ചരിക്കുവാൻ കഴിയാത്ത വാക്കുകൾ എന്നുള്ള ഒരു അർത്ഥം ഇവിടെ പറയുന്നുണ്ട്. We need not begin to speculate about what the secret revelation was. We simply know that John had an experience which he could not communicate to others. God sometimes tells a man more than man can say or than his generation can understand. Yohannana oru പറയുവാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് അവിടെ ഉണ്ടായി എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ക്രിസ്തുവിനെ യഹൂദാ ഗോത്രത്തിലെ സിംഹം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അത് അപ്പോക്രിഫ ഗ്രന്ഥങ്ങളിലൊക്കെ കാണുന്ന ഒരു പ്രത്യേകതയാണ്. എസ്രാസിന്റെ പുസ്തകത്തിൽ മിശിഹായ അലറുന്ന സിംഹം എന്ന് പറയുന്നുണ്ട്. എസ്രാസ് 12:31-32 മാലാഹയുടെ ശബ്ദത്തോടൊപ്പം 7 ഇടിമുഴങ്ങി. ഇടിനാഥം വരാനിരിക്കുന്ന കോപത്തിന്റെ സൂചന കൂടിയാണ്. ഇടിനാഥത്തിലൂടെ യോഹന്നാൻ എന്തോ ദൂത ശ്രവിച്ചു എന്നുള്ളത് വ്യക്തമാണ്. അത് രേഖപ്പെടുത്തുവാൻ അദ്ദേഹം ശ്രമിച്ചെങ്കിലും അത് മുദ്രയിടുക എന്നുള്ള ശബ്ദമാണ് കേൾക്കുന്നത്. അതുകൊണ്ട് ആ ശ്രമം യോഹന്നാൻ ഉപേക്ഷിച്ചു. അവിടെ പറഞ്ഞ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും വെളിപ്പെടുത്തേണ്ട സമയം വരുമ്പോൾ അത് വെളിവാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒരുപക്ഷെ നമുക്കത് വെളിവാക്കാൻ സാധിക്കുകയില്ല, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എങ്കിലും അത് അതിന്റെ റൈറ്റ് ടൈമിൽ അത് ലോകത്ത് വെളിപ്പെടുക തന്നെ ചെയ്യും, അതിന് യാതൊരു സംശയവുമില്ല. വെളിപാടിൽ എല്ലാ സമയത്തും നമ്മൾ കാണുന്നത് എഴുതുക എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ മാത്രമാണ് എഴുതുന്നതിനെ വിലക്കുന്നത്. മറ്റിടത്തെല്ലാം എഴുതുവാനുള്ള നിർദ്ദേശമാണ് ഇവിടെ കൊടുക്കുന്നത്. 1-ാം അധ്യായം ഇവിടെ വെളിപാട് തന്നെ 1:11, 19, 14, 13 ഇവിടെയൊക്കെ എഴുതുക എന്നുള്ള നിർദ്ദേശമാണ് കാണുന്നത്. എന്നാൽ ഇവിടെ അതിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ള മറ്റൊരു ചിത്രമാണ് കാണുന്നത്. ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത് എന്ന് ദൂതൻ പ്രത്യേകം യോഹന്നാനോട് കൽപ്പിക്കുകയും ചെയ്യുന്നു. മുദ്രയിടുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇടിമുഴക്കത്തിലൂടെ കേട്ട ദൂത വെളിപ്പെടുത്തരുത് എന്നാണ്. ദാനിയലിന്റെ പുസ്തകത്തിലും ഇതുപോലെ ഉള്ള ഭാഗം കാണുന്നുണ്ട്. ദാനിയലിന്റെ പ്രവചനം 12:4-9 മുദ്രയിടുക എന്നുള്ളത് പറയുന്നുണ്ട്. ദാനിയൽ പ്രവാചകന്റെ പുസ്തകം 12:4-7 ഇവിടെ പറയുന്നുണ്ട്, ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിൽ മുദ്രയിടുക, പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും. വീണ്ടും 9-ാം വാക്യം, അതിനെ അവൻ ഉത്തരം പറഞ്ഞത്, ദാനിയേലെ പൊയ്ക്കൊള്ളുക, ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ച് മുദ്രയിട്ട് മുദ്രയിട്ടും ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക എന്ന് ദൈവം കൽപ്പിക്കുന്നു. എന്നാൽ ഇവിടെ ഒരിക്കലും വെളിപ്പെടുത്തരുത്. മറ്റേത് പറയുന്ന ദാനിയേലിന്റെ പുസ്തകത്തിൽ പറയുന്നത് അന്ത്യകാലം വരെ അതിന് സമയമുണ്ട്. എന്നാൽ ഇവിടെ പറയുന്നു അത് ഒരു കാലത്തും അതിന് അത് വെളിപ്പെടുത്തരുത് എന്നുള്ള ഒരു ഭാഗമാണ് ഇവിടെ പറയുന്നത്. വീണ്ടും ഭൂമിയുമേൽ നിൽക്കുന്നതായി ഞാൻ കണ്ടു. ദൂതനാകാശത്തിലേക്ക് വലങ്കൈ ഉയർത്തി ഇനി കാലമുണ്ടാകിയില്ല. ഏഴാമത്തെ ദൂതൻ കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത് ദൈവത്തിന്റെ മർമ്മം അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാരെ അറിയിച്ചു കൊടുത്തതുപോലെ നിവൃത്തിയാകുമെന്ന് ആകാശവും ഭൂമിയും അതിലുള്ള സമുദ്രവും അതിലുള്ളതും സൃഷ്ടിച്ചവനായി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായ ദൈവത്തെ ചൊല്ലി സത്യം ചെയ്തു. The angel now makes an announcement and affirms it with an oath. മാലാഹ വലങ്കൈ ആകാശത്തിലേക്ക് ഉയർത്തി ദൈവം തന്റെ പ്രവാചകന്മാർ മൂലം അറിയിച്ച ദൈവത്തിന്റെ മർമ്മം നിവൃത്തിയാകുന്നതിന് ഇനി താമസമില്ല എന്ന് സത്യം ചെയ്യുന്നു. ഇവിടെയും ദാനിയേലിന്റെ പ്രവചനത്തിന്റെ സ്വാധീനം കാണുന്നുണ്ട്. പഴയ നിയമത്തിൽ കൈകൾ ഉയർത്തുന്നത് പ്രതിജ്ഞ അധിക അല്ലെങ്കിൽ സത്യം ചെയ്യുന്നതിന്റെ ഭാഗമാണ്. കൈകൾ ഉയർത്തി സത്യം ചെയ്യുക. ഉൽപ്പത്തി പുസ്തകം 14 അധ്യായം 22 23 വാക്യത്തിൽ അബ്രഹാം സോദോം രാജാവിനോട് സത്യം ചെയ്യുന്ന ഭാഗമുണ്ട്. അതിന് അബ്രഹാം സോദോം രാജാവിനോട് പറഞ്ഞത് ഞാൻ അബ്രഹാമിനെ സമ്പന്നനാക്കി എന്ന് നീ പറയാതിരിപ്പാൻ, ഞാൻ ഒരു ചരടാകട്ടെ ചെരുപ്പാകട്ടെ നിനക്കുള്ളതിൽ യാതൊന്നും ആകട്ടെ എടുക്കയില്ല എന്ന് ഞാൻ സ്വർഗത്തിലും ഭൂമിക്കുന്നതിന് അച്ഛനും ആ ദൈവത്തിലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യുന്നു. കൈ ഉയർത്തി പറയുമ്പോൾ അത് പ്രതിജ്ഞ ചെയ്യുന്നതിന്റെ അല്ലെങ്കിൽ സത്യം ചെയ്യുന്നതിന്റെ ഒക്കെ പ്രതീകമായിട്ടാണ് കാണുന്നത്. വീണ്ടും ആവർത്തന പുസ്തകം 32 അധ്യായം 40 വാക്യത്തിലും നമുക്ക് ഇതേപോലെ ഒക്കെ കാണാനായിട്ടുണ്ട്. നമുക്കറിയാം ലോകത്തിലാണെങ്കിലും ആളുകൾ സത്യം ചെയ്യുമ്പോൾ ഉയരത്തിലേക്ക് കൈ നീട്ടി പറയുന്നുണ്ട്. ആവർത്തന പുസ്തകം 32:40 ഞാൻ ആകാശത്തെ കൈ ഉയർത്തി സത്യം ചെയ്യുന്നത്. അവിടെയും അതിന്റെ ബാക്കി ആകാശത്തിലെ കൈ ഉയർത്തി സത്യം ചെയ്യുന്നത്. ലോകത്തിൽ നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ സത്യം ചെയ്യുമ്പോൾ ചിലപ്പം കൈ ഉയർത്തി ഉറക്കെ പറയുന്നതൊക്കെ നമുക്കറിയാം. Time shall be no more. This is the time, as we know, it is about to be ended and eternity to begin. ഇനി കാലം ഉണ്ടാകില്ല. ഹബക്കൂക്കിന്റെ പുസ്തകം 2:3 വാക്യത്തിലും ഇതിന്റെ കാണുന്നുണ്ട്. ദർശനത്തിന് ഞാൻ അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്കുള്ള സമയം തെറ്റുകയില്ല. അത് ഒരിക്കലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. ഹബക്കൂക്ക് 2:3. ഒരുപാട് പുസ്തകം 6:11 വാക്യത്തിൽ അല്പകാലം കഴിഞ്ഞ്, ദാറ്റ് മീൻസ് കാല താമസം കഴിഞ്ഞ് എന്നുള്ള അർത്ഥമാണ്. യുഗാന്ത് ഇവിടെ പറയുന്നു ഇനി കാലം ഉണ്ടാകത്തില്ല. യുഗാന്തത്തിന് ഇനി ഒട്ടും താമസമില്ല. ഇനി മുതൽ മനുഷ്യർക്ക് അനുഭവിക്കുവാനുള്ള അവസരം കിട്ടുകയില്ല. ആന്റി ക്രൈസ്റ്റ് വെളിപ്പെടാൻ പോവുകയാണ്. അത് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകാവസാനമായി പിന്നെ മനുഷ്യന്റെ മുമ്പിൽ യാതൊരു വിധമായിട്ടുള്ള അവസരങ്ങളും നിൽക്കത്തില്ല. 2 തെസ്സലോനിക്കേ 2:3 ഭാഗത്ത് അവിടെ ആന്റി ക്രൈസ്റ്റ് വെളിപ്പെടുത്തതിനെ കുറിച്ച് പറയുന്നുണ്ട്. 2 തെസ്സലോനിക്കേ 2:3 ഭാഗം ആരും ഏതുവിനെ നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസ ത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അവൻ ദേവാലയത്തിലിരുന്നു കൊണ്ട് ദൈവം ഒന്ന് അടിച്ചു, ദൈവം ഒന്നോ പൂജാവശ്യം എന്നുള്ള പേരുള്ള സകലത്തിനും മീതെ തന്നെ താൻ ഉയർത്തുന്ന എതിരാളി അത്ര. അവിടെ അതിന്റെ തുടർന്നുള്ള ഭാഗമൊക്കെ വായിക്കുമ്പോൾ ആന്റി ക്രൈസ്റ്റിന്റെ കാര്യമൊക്കെയാണ് അവിടെ പറയുന്നത്. അവിടെ ദൈവത്തിന്റെയും തിന്മയുടെയും ശക്തി തമ്മിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ്. ദാനിയൽ പ്രവചനത്തിൽ പറയുന്നത് പോലെ തന്നെ ഇനി കാലം സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം വരുന്നു എന്നുള്ളതാണ്. മർക്കോസിന്റെ സുവിശേഷം 13:19. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 13:19. ആ നാടുകളിൽ ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയുടെ ആരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ കഷ്ടകാലം വരും. അത് വളരെ പ്രയാസപ്പെടുന്ന ദുർഘടമായിട്ടുള്ള അനുഭവമാണ്, കഷ്ടകാലത്തിന്റെ ഒരു സന്ദർഭമാണ് എന്നുള്ളതാണ്. നന്മയുടെ അന്തിമമായ വിജയത്തിന് വേണ്ടിയുള്ള പോരാട്ടം ആരംഭിക്കാൻ പോവുകയാണ്. ഇനി യുഗാന്ത്യത്തിന് ഇനി ഒട്ടും സമയമില്ല എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. വീണ്ടും 6-7 വാക്യത്തിൽ ദൂതന്റെ അടുക്കൽ ചെന്നു, ആകാശവും അതിലുള്ള ഭൂമിയും അതിലുള്ള സമുദ്രവും അതിലുള്ളതും സൃഷ്ടിച്ചവനായി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ ചൊല്ലി സത്യം ചെയ്തു. ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട ശബ്ദം പിന്നെയും എന്നോട് സംസാരിച്ചു, നീ ചെന്ന് സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്ന ദൂതന്റെ കയ്യിൽ തുറന്നിരിക്കുന്ന പുസ്തകം വാങ്ങുക എന്ന് കൽപ്പിച്ചു. ഞാൻ ദൂതന്റെ അടുക്കൽ ചെന്നു ആ ചെറു പുസ്തകം തരുവാൻ പറഞ്ഞു. അവൻ എന്നോട്, നീ ഇത് വാങ്ങി തിന്നുക, അത് നിന്റെ വയസ്സിനെ ഹൈപ്പിക്കും, എങ്കിലും വായിൽ തേൻ പോലെ മധുരിക്കും എന്ന് അവൻ പറഞ്ഞു. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ ചൊല്ലിയാണ് അവിടെ സത്യം ചെയ്യുന്നത്. ഈ പദം വെളിപാടിൽ തന്നെ പലതന്നെ തവണ തന്നെ പറയുന്നുണ്ട്. എന്നേക്കും ഞാൻ മരിച്ചവനായിരുന്നു, ഇതാ എന്നാൽ ഇതാ എന്നേക്കും ജീവിക്കുന്നു. വെളിപാട് പുസ്തകം 1:18 വാക്യം, ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കയ്യിലുണ്ട്. വീണ്ടും 4:9-10 വാക്യങ്ങൾ, എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുന്നു. വീണ്ടും 15:7 വാക്യം, അവിടെയൊക്കെ എന്നേക്കും ജീവിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വാക്ക് പറയുന്നുണ്ട്. ഇത് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ രക്തസാക്ഷികളായി മരിക്കുന്ന ആളുകൾക്ക് വളരെ പ്രചോദനം നൽകുന്ന ഒരു സംഭവമാണ്. രക്തസാക്ഷികളായ അനേകർ മരണം പ്രാപിക്കുന്ന ആ കാലഘട്ടത്തിൽ അവർക്ക് ഒരു പ്രതീക്ഷ കൊടുക്കുക. കാരണം മരിക്കാത്ത ഒരുവനുണ്ട്. സഹതാപമരണത്തിലൂടെയും രക്തസാക്ഷി മരണത്തിലൂടെയും കടന്നു പോകുന്ന ആളുകൾക്ക് വിശ്വാസത്തിന്റെ ഉറപ്പ് വരുത്തുക. എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ചിത്രം അവർക്ക് വലിയ ആവേശവും ധൈര്യവും പകരുന്നതാണ് ഈ വാക്ക്. നമുക്കറിയാം മറ്റ് മതങ്ങളിൽ നിന്ന് ക്രിസ്തീയ മതത്തെ വേർതിരിച്ചെടുത്തുന്നത് ഇത് തന്നെയാ. മറ്റുള്ള മത നേതാക്കന്മാരൊക്കെ മതമുണ്ടാക്കി ഇതിന് ഇത് ശേഷം അവർക്ക് അവരുടെ ജീവിതത്തെ കുറിച്ച് യാതൊരു ഉറപ്പൊരു കൊടുത്തിട്ടില്ല. എന്നാൽ ക്രിസ്തു ലോകത്തിന് കൊടുത്ത സന്ദേശം എന്ന് പറയുന്നത് മരണത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട്, മരണം കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനായ ദൈവത്തിലാണ് നമ്മൾ പ്രത്യാശ വെച്ചിരിക്കുന്നത്. ഈ ഒരു സന്ദേശമാണ് യോഹന്നാൻ ഈ
സഹതാമരണത്തിലൂടെ രക്തസാക്ഷി മരണത്തിലൂടെ കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന സന്ദേശം. കാരണം ഇപ്പോൾ നിങ്ങൾ മരിക്കുന്നുവെങ്കിലും ഇതിനപ്പുറത്തൊരു ജീവനുണ്ട്. മരിച്ചോടിൽ നിന്ന് ആദ്യ ഫലമായി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രത്യാശ. ഇതുതന്നെയാണ് യോഹന്നാൻ അപ്പോസ്തോലൻ ഈ കഷ്ടപ്പെടുന്ന ഇല്ലെങ്കിൽ മരിക്കുവാൻ പോകുന്ന ആളുകൾ കൊടുക്കുന്ന സന്ദേശം. ക്രിസ്തു മരിച്ചു, പക്ഷെ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് എന്നേക്കും നിത്യനായി ജീവിക്കുന്നു. ആ ഒരു പിതാവിലാണ്, ആ ഒരു ദൈവത്തിലാണ് നിങ്ങൾ പ്രത്യാശ വച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ രക്തസാക്ഷ്യ മരണത്തിന് വലിയ അർത്ഥമുണ്ട് എന്ന് അവിടെ പറയുന്നു. ദൈവത്തിന്റെ മർമ്മം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? ദൈവീക രഹസ്യം വെളിപ്പെടുത്തുന്നത് അല്ലെങ്കിൽ നിവൃത്തിയാകുന്നത് ഏഴാമത്തെ കാഹളം മുഴങ്ങുമ്പോഴാണ്. കൊലോസ്യ ലേഖനത്തിൽ ക്രിസ്തുവിനെ ദൈവത്തിന്റെ മർമ്മം, ദ മിസ്റ്ററി ഓഫ് ഗോഡ് എന്ന് പറയുന്നുണ്ട്. മിസ്റ്ററി ഓഫ് ഗോഡ്, രഹസ്യം അല്ലെങ്കിൽ മർമ്മം, ഇത് രണ്ടും വെളിപാട് സാഹിത്യത്തിൽ കാണുന്ന ആശയമാണ്. രഹസ്യം, രഹസ്യത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് റോസോ, ഗ്രീക്കിൽ മിസ്റ്റീരിയോൺ എന്നുള്ള വാക്ക് പറയുന്നുണ്ട്. നമ്മള് കുർബാനയെ പറയുന്നതും രഹസ്യം. ദിവസം നമ്മൾ പറയുന്നത് രഹസ്യം, രഹസ്യം ഉടയോൻ അരുളി, രഹസ്യം. ആ രഹസ്യം എന്ന് പറയുന്നത് ദാറ്റ് വി കനോട്ട് ഫുള്ളി കോംപ്രിഹെൻഡ് ടു ഹ്യൂമൻ മൈൻഡ്, മനുഷ്യന് മുഴുവനായി ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ഒന്ന്. അത് യഥാർത്ഥമാണ്, പക്ഷേ സൃഷ്ടി മാത്രമായ മനുഷ്യന് അതിന്റെ ആശയം മുഴുവനായി ഉൾക്കൊള്ളുവാൻ സാധിക്കുകയില്ല. അത് മുഴുവനായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് കാണുന്നത്. അന്ത്യകാലം ദൈവം, അന്ത്യകാലത്ത് ദൈവം വെളിപ്പെടുത്തുന്ന ദൈവിക പദ്ധതികളും തീരുമാനങ്ങളുമാണ് ദൈവത്തിന്റെ മർമ്മം. ദ മിസ്റ്ററി ഓഫ് ഗോഡ് എന്ന് പറയുന്നത് അന്ത്യകാലത്ത് ദൈവം വെളിപ്പെടുത്തുന്ന ദൈവിക പദ്ധതികളാണ്. ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ മാത്രമേ ഈ ദൈവിക പദ്ധതിയുടെ പൂർണമായ വെളിപ്പെടുത്തൽ ലോകത്തിന് കിട്ടത്തുള്ളൂ. ഇവിടെ ദൈവം വാഗ്ദാനം ചെയ്തതും കുഞ്ഞാടിന്റെ രക്തത്തിലൂടെ മനുഷ്യർക്ക് സംരംഭ്യമായതുമായ ദൈവിക മർമ്മം ഏഴാമത്തെ കാഹളം ഊതുമ്പോൾ നിവൃത്തിയാകാൻ പോകുന്നു എന്നാണ് ഇവിടെ യോഹന്നാൻ ഈ ഭാഗത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം വാഗ്ദാനം ചെയ്തതും കുഞ്ഞാടിന്റെ രക്തത്തിലൂടെ മനുഷ്യർക്ക് സംരംഭ്യമായതുമായ ദൈവിക മർമ്മം ഏഴാമത്തെ കാഹളം ഊതുമ്പോൾ നിവൃത്തിയാകാൻ പോകുന്നു എന്ന്. ദൂതന്റെ കയ്യിലിരിക്കുന്ന പുസ്തകം വാങ്ങി ഭക്ഷിക്കുവാനാണ് യോഹന്നാന് ലഭിച്ച നിർദ്ദേശം. അതൊരു ആധികാരികമായ കൽപ്പന ആയതുകൊണ്ട് യോഹന്നാൻ മാലാഖയുടെ അടുത്ത് ചെന്ന് പുസ്തകം തരുവാൻ ആവശ്യപ്പെടുകയാണ്. അഞ്ചാമത്തെ അധ്യായത്തിൽ ഏഴ് മുദ്രകളുള്ള പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ ഉള്ളടക്കം കുഞ്ഞാട് മുദ്ര പൊട്ടിക്കുന്നത് വരെ ഗോപ്യമായി അല്ലെങ്കിൽ രഹസ്യമായി സൂക്ഷിക്കണം. ഇവിടെ ഈ പുസ്തകം സ്ഥിരമായി തുറക്കപ്പെട്ട രീതിയിലാണ്, അത് ഓപ്പണാണ്, അത് തുറക്കപ്പെട്ടിരിക്കുന്ന പുസ്തകമാണ്. ഇവിടെ പുസ്തകം വാങ്ങി ഭക്ഷിക്കുവാനുള്ള നിർദ്ദേശം. ഭക്ഷിക്കുക എന്നുള്ളത് നമുക്ക് സാധാരണ ഉള്ളതുപോലെ കാണാൻ ഒക്കുന്ന ഒരു അർത്ഥമല്ല. അതിന്റെ ഉള്ളടക്കം ഉൾക്കൊള്ളുക എന്നുള്ളതാണ്, അതിന്റെ ആശയം ഉൾക്കൊള്ളുക, ആത്മാവിൽ ഏറ്റുവാങ്ങുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. എസ്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലും ഇതുപോലെയുള്ള അല്ലപ്പാടുണ്ടായി. രണ്ടാമധ്യായം എസ്കിയേൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാമധ്യായം 8 മുതൽ ഉള്ള ഭാഗത്ത് അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇരമ്യ അവന്റെ പുസ്തകം 15:16, ഇരമ്യാവിന്റെ പുസ്തകം 15:16, ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു, ഞാൻ നിന്റെ വചനങ്ങളെ
കണ്ടെത്തി രക്ഷിച്ചിരിക്കുന്നു. The picture comes from the experience of SK who was told to eat the roll and fill his belly with it. SK 3:1, 3:3, Iramya 15:16, but okay, in these pictures the idea is the same. The messenger of God has to take God's message into his very life and being. ആ ആശയത്തെ നമ്മുടെ ആത്മാവിൽ സ്വീകരിക്കുക എന്നുള്ള ഒരു അർത്ഥത്തിൽ ആശയത്തിലാണ് ഇവിടെയൊക്കെ പറയുന്നത്. സങ്കീർത്തനം 119:103 തിരുവചനം എന്റെ അണ്ണാക്കിന് എത്ര മധുരം, അവന്റെ വായിക്ക് തേനിലും നല്ലത്. ഇതേ അർത്ഥത്തിലാണ് യോഹന്നാനും കഴിച്ച അല്ലെങ്കിൽ ഉൾക്കൊണ്ട പുസ്തകം. അത് വായിക്ക് മധുരവും വയറിന് അത് കയ്പ് ഉളവാക്കുന്നതുമായിരുന്നു. എന്താ വായിക്ക് മധുരം? ദൈവമധുരമായിരുന്നത് കൊണ്ട് അത് ആദ്യം സ്വാഗതാർഹവും പിന്നീട് വിഷമകരമായ അനുഭവപ്പെട്ടു. അതിന്റെ വിധിനായങ്ങൾ പ്രവചനങ്ങൾ മനുഷ്യരക്ഷയെ ഉന്നം വെച്ചതായതുകൊണ്ട് അത് മധുരമയവും അതേസമയം വിധിവാചകങ്ങൾ ഉൾക്കൊള്ളുന്നത് മനുഷ്യന് കയ്പുമായിട്ട്, വിധിവാചകത്തിൽ മനുഷ്യന്റെ ശിക്ഷയോ ഇല്ലെങ്കിൽ രക്ഷയോ ഒക്കെ വരും, ഇല്ലെങ്കിൽ അവനെ നയിക്കാൻ വേണ്ടിയിട്ടുള്ള ശിക്ഷണത്തിന്റെ ഭാഗങ്ങളും കാണും. അപ്പോൾ അതിന്റെ വിധിവാചകങ്ങൾ അത് കയ്പുള്ളതായിട്ട് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. എസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ സ്വന്തം ജനത്തോട് പ്രസംഗിക്കുവാനാണ് എസ്കേലിനെ ദൈവം അയച്ചത്. This picture comes from the experience of Ezekiel who told to eat. Messenger of God has to take God's message into his very life and being. ഇവിടെ എസ്കേൽ പ്രവാചകനോട് ദൈവം പറയുന്നത് അത് യോഹന്നാൻ അതേ രീതിയിൽ യോഹന്നാനോട് പറയുന്നുണ്ട്. അത് പുതിയ ഇസ്രയേലാകുന്ന സഭയെ അറിയിക്കുവാനാണ്. എസ്കേലിനോട് പറഞ്ഞ സ്വന്തം ജനത്തോട് പ്രസംഗിക്കുവാനാണെങ്കിൽ അതേ ആശയം യോഹന്നാനോടും പറയുന്നുണ്ട്. പരിശുദ്ധ സഭയെ അറിയിക്കുവാൻ വേണ്ടിയിട്ടുള്ള കൽപ്പനകളാണ്, അതിനു വേണ്ടിയിട്ടുള്ള ആശയമാണ് അവിടെയും കാണുന്നത്. ദ സ്വീറ്റ്നെസ് ഓഫ് ദ റോൾ ഈസ് എ റെക്കറിംഗ് തോട്ട് ഇൻ സ്ക്രിപ്റ്റർ. ദ സാംസ് ദ ജഡ്ജ്മെന്റ് ഓഫ് ഗോഡ് ആർ സ്വീറ്റർ ദൻ ഹണി ആൻഡ് ഹണികോംബ്. സാംസ് 19:10 പറയുന്നുണ്ട്, ഹൗ സ്വീറ്റ് ആർ ദൈ വേർഡ് ടു മൈ ടേസ്റ്റ് സ്വീറ്റർ ദൻ ഹണി ടു മൈ മൗത്ത്. ഇവിടെയൊക്കെ വചനത്തിന്റെ മാധുര്യവും അതിന്റെ രുചിയും കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വീണ്ടും 11-ാമത്തെ വാക്യം, ഇനിയും അനേകം വംശങ്ങളെയും ജാതികളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ച് നീ പ്രവചിക്കേണ്ടി വരും. അവൻ എന്നോട് ഇനിയും അനേകം വംശങ്ങളെയും ജാതികളെയും കുറിച്ച് നീ പ്രവചിക്കേണ്ടതായി വരും എന്ന് പറയുന്നു. ഇതൊരു മുന്നറിയിപ്പാ. ജാതികളോടുള്ള ജാതികളോടുള്ള യോഹന്നാൻ പ്രവചനം 12-ാം അധ്യായത്തിൽ അവിടെ കാണുന്നുണ്ട്. ഇവിടെ സഭയ്ക്കുണ്ടാവുന്ന പീഡയുടെ ദൂത് വായിച്ചപ്പോൾ വായിച്ചറിഞ്ഞത് കൊണ്ടാണ് യോഹന്നാന്റെ വായിക്ക് കയ്പായിട്ട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ശിക്ഷാവിധിയുടെ ചിത്രം വരുമ്പോഴാണ് കയ്പ്, അല്ലാതെ രക്ഷയ്ക്കുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് മധുരതരമായിട്ട് ഫീലിയും. ഇതർ ശിക്ഷയ്ക്കുള്ള സഭയ്ക്കുണ്ടാവുന്ന പീഡനത്തെ കുറിച്ചും ആ ദൂത് വായിച്ചത് കൊണ്ടാണ് യോഹന്നാന്റെ വയറ്റിൽ കയ്പ് അനുഭവപ്പെട്ടത്. അന്തിമ വിജയത്തിന് മുമ്പ് സഭയ്ക്ക് കഷ്ടതയുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ തിക്ത അനുഭവങ്ങൾ ഉണ്ടാകും എന്നതിന്റെ സൂചന ഈ കയ്പ് കാണുന്നുണ്ട്. ഇവിടെ സകല ജാതികളോടുമുള്ള ഒരു ദൂത്, വംശങ്ങൾ, ജാതികൾ, ഗോത്രങ്ങൾ ഇവയ്ക്കുണ്ടാകുന്ന ദൂത, മനുഷ്യരെ നാലായിട്ടാണ് തിരിച്ചേക്കുന്നത്. വംശങ്ങള്, ജാതികൾ, ഭാഷകൾ, ഗോത്രങ്ങൾ. പുള്ളിപ്പാട് പുസ്തകത്തിൽ 5 തവണ ഇതേ രീതിയിൽ ഡിവൈഡ് ചെയ്ത് കാണുന്നുണ്ട്. 7-ാം അധ്യായം 9-ാമത്തെ ഭാഗത്ത് ഇവിടെ ഗോത്രങ്ങൾ എന്ന് ഉപയോഗിക്കുന്ന പകരം രാജാക്കന്മാർ, അത് അങ്ങനെ ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അല്ലാതെ ഈ 4 തരം വിഭാഗങ്ങൾ 4 ഇടത്ത് കാണുന്നുണ്ട്. ഇവിടെ ഭാഷ, ജാതി, വംശം, സാമൂഹ്യ സ്ഥിതി എന്നീ വ്യത്യാസങ്ങൾ എല്ലാവരെയും പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ബാധിക്കും. അത് യാതൊരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ബാധകമായിരിക്കുന്ന കാര്യം എന്ന അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്. ലോകത്തിന് സംഭവിക്കാനിരിക്കുന്ന നാശത്തെ പറ്റിയുള്ള അന്തിമ മുന്നറിയിപ്പാണ് ഇവിടെ യോഹന്നാൻ നൽകുന്നത്. തിന്മയുടെ ഉന്മൂലനാശവും നിത്യ ജീവന്റെ ആരംഭവും ഉടനടി സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഈ ഭാഗത്തിന്റെ പൊതുവായിട്ടുള്ള ഒരു സന്ദേശമായിട്ട് കാണുന്നത്. തിന്മയുടെ നാശം സംഭവിക്കുന്നു, നിത്യജീവന്റെ ആരംഭം ഉടനടി സംഭവിക്കും, അതാണ് ഇതിൽ മൊത്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഈ ഭാഗം മൊത്തമായിട്ട് നമ്മൾ ഒന്ന് ഓടിച്ച് നോക്കിയതേ ഉള്ളൂ. അടുത്തു വരുന്ന ഭാഗം 2 സാക്ഷികളെ കുറിച്ചുള്ള ഒരു ദർശനമാണ് 11-ാം അധ്യായത്തില് നമ്മൾ വരുന്നത്. തൊണ്ട ഏകദേശമൊക്കെ അടച്ചു, ഞാൻ ഇനി അടുത്ത ഭാഗത്തേക്ക് കടക്കുന്നില്ല. ചില അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നാലും ദൈവം സ്ത്രീയും കുഴപ്പമില്ലാതെ നടത്തി ഞാൻ ഇന്നത്തെ ഭാഗം ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. കേട്ട എല്ലാവരോടുമുള്ള നന്ദി. ജിജി, എന്തെങ്കിലും അനൗൺസ്മെന്റ് വല്ലതും ഉണ്ടോ?
നല്ല 1-ാം തരം ഒരു ക്ലാസ് എടുത്തു. അച്ഛന് വലിയ നന്ദി. ഓരോ പ്രാവശ്യം ക്ലാസ് എടുക്കുന്നുണ്ടെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ വിചാരിച്ചിരിക്കാത്ത അർത്ഥങ്ങളൊക്കെയാണ് അച്ഛൻ പറഞ്ഞിരുന്നത്. ഒത്തിരി നല്ല ക്ലാസ്സാണ് അച്ഛൻ്റെ. കഴിഞ്ഞ 2 അധ്യായത്തിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം കൊടുത്തു കഴിഞ്ഞു എല്ലാവർക്കും. അപ്പം ഈ ഇവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻസറുടെ അച്ഛൻ ഈ കൂട്ടത്തിൽ അങ്ങ് എഴുതി തന്നാൽ.
ഞാൻ ഈ 2 ചാപ്റ്റർ കഴിയുമ്പോൾ, നമ്മുടെ 3-ാമത്തെ ആഴ്ചയില് അടുത്തുകൂടെ കഴിയുമ്പോൾ ഞാൻ തരാം. അമ്മാമ്മയാണേലും ഒത്തിരി അത് കഷ്ടപ്പെടുന്നു, മുഴുവൻ ടൈപ്പ് ചെയ്തത് വളരെ ഭംഗിയായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുന്നുണ്ട്. ഒത്തിരി എന്നെക്കാൾ കൂടുതൽ അമ്മാമ്മയെ കഷ്ടപ്പെടുത്തുന്നുണ്ട്. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, എനിക്ക് ഇത്രയെങ്കിലും വർത്തമാനം പറയാൻ ഒക്കുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പകുതി ആയപ്പോഴത്തേക്കും ഒച്ച അടയ്ക്കുന്ന ഒരു രീതി. എന്നാലും കുഴപ്പമില്ല, ദൈവം നടത്തി, ദൈവവചനമാതുകൊണ്ട് ദൈവം അതിനുള്ള ശക്തി തന്നു. എല്ലാവരോടും ഉള്ള നന്ദി അറിയിക്കുന്നു, പ്രാർത്ഥിക്കാം. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള നിന്റെ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്ര, ജയമുള്ള നിന്റെ സ്ത്രീപായാൽ ഞങ്ങളെ നീ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റുഹ, ശുദ്ധമുള്ള നിന്റെ കുടീരത്തിന്റെ ഭവനങ്ങളായിട്ട് ഞങ്ങളെ ചുമക്കണമേ. ദൈവമായ കർത്താവെ, നിരോഹുലെല്ലാ സമയത്തും നിന്റെ ജീവിതത്തിന്റെ ചെറുകൻ കീഴിൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. അമ്മീൻ. ദൈവമായ കർത്താവെ, കൃപയിൽ സമർപ്പിക്കുന്നു, അനുഗ്രഹമായ ഒരു രാത്രി കൂടി ചേരുവാൻ തക്കൊണ്ട് സ്വർഗം സഹായിച്ചു. കേട്ട വചനങ്ങളെ ഓർക്കുന്നു. തമ്പുരാനെ, നീ ഞങ്ങളെ വഴി നടത്തുന്ന വിധങ്ങളെയും കൃപകളെയും ഓർക്കുന്നു. കൂടുതൽ അനുഗ്രഹത്തോടെ സ്വർഗം ഞങ്ങളെ വഴി നടത്തണമേ. ഞങ്ങളുടെ തെറ്റുകളെയും ഞങ്ങളുടെ കുറവുകളെയും ഞങ്ങളോട് നീ കണക്കിടരുതേ. കൂടുതൽ വിശുദ്ധിയുടെ അനുഭവത്തിൽ ഞങ്ങളെ അവിടുന്ന് നിന്നിർത്തണമേ. ദൈവം, ഞങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെ ദൈവസന്നിധിയിൽ ഓർക്കുന്നു. ദൈവമേ, തിന്മയും നന്മയും തമ്മിലുള്ള പോരാട്ടത്തിൽ ആത്യന്തികമായ നന്മയ്ക്ക് മാത്രമേ വിജയമുള്ളൂ. ദൈവം, ഞങ്ങൾ നന്മയുടെ ഭാഗത്ത് നിൽക്കുവാനും ദൈവമേ അവിടുത്തെ ശിക്ഷാവിധിയിൽ ദൈവമേ നല്ല ഓഹരി പ്രാപിപ്പാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. നിന്റെ വലത്ത് ഭാഗത്തെ കുഞ്ഞാടുകളോട് കൂടെ ചേരുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങൾ കേൾക്കുന്ന പഠിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ, ആത്മീയ അർത്ഥങ്ങൾ പഠിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. അടുത്ത പറയുമ്പോൾ സ്ഥാനത്ത് ഓർക്കുന്നു, ഇത് നല്ല സേവനം ചെയ്യുന്ന എല്ലാവരെയും ഓർക്കുന്നു. സദ്മാമയെ ഓർക്കുന്നു, വിജയെ ഓർക്കുന്നു, മനജനെ ഓർക്കുന്നു, വിവിധ റീജിയണൽ സെക്രട്ടറിമാരെ ഓർക്കുന്നു, യൂണിറ്റ് ഭാരവാഹികളെ അവരുടെ പ്രവർത്തനങ്ങൾ തിരുനാമോക്ഷത്തിന് വേണ്ടി മാത്രമായി തിരുവാൻ സ്വർഗ്ഗയുടെ ആശ്രമേ. തിരുമേനിയുടെ യാത്രകളെ തിരുസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു.
അനുഗ്രഹത്തോട് സ്വർഗം വഴി നടത്തണമേ. ആയിരിക്കുന്ന അനുഭവത്തിൽ ദൈവമെതിരുമുഖത്വം കണ്ട ജീവിപ്പാൻ ദിവയുടെ ആക്കണമേ. നിങ്ങളെ അനുഗ്രഹത്തോടെ ഒരു ശുദ്ധാത്മാ വഴി നടത്തുവാൻ തക്കവണ്ണമുള്ള എല്ലാ കൃപകളും സ്വർഗം പ്രദാനം ചെയ്യണമേ. അവിടെ ഇവിടെ ആയിരുന്നു സംബന്ധിച്ച എല്ലാവരെയും ഓർക്കുന്നു. കുടുംബമായ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. ആവശ്യഭാരങ്ങളിലായിരിക്കുന്നവരെ ഓർക്കുന്നു. എന്റെ കൃപയിൽ അവരെ പ്രതികരണമേ വഴി നടത്തണമേ. ബോംബിന്റെ അനുഭവം വിശുദ്ധിയോടെ നയിപ്പാൻ നിങ്ങളെ സഹായിക്കണം. പരിശുദ്ധന്മാരെ ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സർവത്തിലുപരിയായ ഞങ്ങളുടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത കൂടുതലായ അനുഗ്രഹമായി ഞങ്ങൾക്ക് ലഭിക്കണമേ. നാഥാ, ഞങ്ങളുടെ കുറ്റമുള്ളതും കുറവുള്ളതുമായ പ്രാർത്ഥന ഉന്നതമായിരിക്കും സിംഹാസനത്തിൽ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതും ആക്കി തീർക്കണമേ. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നും സ്നേഹിക്കും തന്നെ അമ്മ.
Good night.